നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
August 11 നടക്കുന്ന സെൻസസിൽ എന്തുകൊണ്ട് എല്ലാവരും പങ്കെടുക്കണം? ഒരാളുടെ മറുപടി ശരിക്കും എന്തെങ്കിലും മാറ്റമുണ്ടാക്കുമോ? മലയാളികളടക്കമുള്ള കുടിയേറ്റ സമൂഹങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് ഞാൻ സെൻസസിൽ പങ്കെടുക്കണം എന്ന ചോദ്യത്തിന് ചില ഓസ്ട്രേലിയൻ മലയാളികൾ നൽകുന്ന മറുപടികൾ കേൾക്കാം. സെൻസസുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകളും അതുമൂലം സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മലയാളികൾ SBS മലയാളത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. സെൻസസുമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരാവുന്നതാണ്. അതിനായി SBS മലയാളം വെബ്സൈറ്റോ SBS മലയാളം ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നിയമമാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരാൻ സെൻസസ് കണക്കുകൾ ഉപയോഗിക്കുമെന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് സിഡ്നിയിൽ നിന്നുള്ള ജേക്കബ് തോമസ് പറയുന്നു. ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്റെ പ്രദേശത്തുള്ള ലൈബ്രറിയിൽ മലയാളം പുസ്തകങ്ങൾക്കായി ഒരു വിഭാഗം ഉൾപ്പെടുത്തിയ കാര്യവും ജേക്കബ് ചൂണ്ടിക്കാട്ടുന്നു.
സെൻസസ് എന്ന് പറയുന്നത് പൗരന്മാരുടെ വിവരങ്ങൾ അറിയാനും എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ സാമൂഹ്യമായ ഗ്രൂപ്പുകൾ എങ്ങനെയാണെന്നൊക്കെ അറിയാനും പിന്നീട് അതിന് അതനുസരിച്ച് ആ സെൻസസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളിലൂടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നിയമമാറ്റങ്ങളും ഒക്കെ നടത്താനും ഒക്കെ ഉപകരിക്കും. എപ്പോഴും സെൻസസ് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ മലയാളികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ 2001 ഞാൻ വരുമ്പോൾ അങ്ങനെ ഉള്ളതും ഇപ്പോൾ ഈ 2026 നോക്കുമ്പോൾ വളരെ ദ്രുതഗതിയിലുള്ള വർധനമാണ് മലയാളികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് പ്രാധാന്യം വരുന്നുണ്ട്. മലയാളി ഇപ്പം ഇവിടെ അടുത്തുള്ള ലൈബ്രറിയിലൊക്കെ മലയാള പുസ്തകങ്ങൾ ആരംഭിക്കുന്നു, സ്കൂളുകളിൽ മലയാളം ക്ലാസ്സുകൾ നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഈ സെൻസസിന്റെ ഫലമായിട്ടുണ്ടായതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ മലയാളികളുടെ എണ്ണം കൂടുതലായിട്ട് ഉള്ളതായിട്ട് സെൻസസിലൂടെ ഗവൺമെന്റ് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇവയെന്ന് ഞാൻ വിചാരിക്കുന്നു.
അതോടൊപ്പം പ്രദേശത്തെ സ്കൂൾ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചു കിട്ടിയ കാര്യവും ജേക്കബ് കൂട്ടിച്ചേർത്തു.
ആ ഇവിടെ ഇപ്പം സ്കൂളുകൾക്കൊക്കെ പല വികസനം ഇവിടെ അടുത്തിവിടെ ഒരു വെൻവർത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂൾ, എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ കാര്യമായിട്ടുണ്ട്, മലയാളികൾ പല കാര്യമായിട്ടുണ്ട്. അപ്പം ആ സ്കൂൾ ഈ അടുത്ത കാലത്ത് മില്യൻസ് ഓഫ് ഡോളേഴ്സിന്റെ വികസനം, വലിയൊരു ഏരിയ മൊത്തം പൊളിച്ച് പണിത്, വലിയ ഒത്തിരി സൗകര്യങ്ങളോടുകൂടി, അതൊക്കെ എനിക്ക് തോന്നുന്നത് സെൻസസിലൂടെ ഉണ്ടാകുന്ന അറിവുകളിൽ വെച്ചായിരിക്കും ഗവൺമെന്റ് അത് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു.
30 വർഷത്തിലേറെയായി ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന മെൽബൺ നിവാസി മാത്യൂസ് കളപ്പുരക്കൽ ഇത്രയും വർഷത്തിനിടെ വികസന പ്രവർത്തനങ്ങളിലും ജോലി സംബന്ധമായും സാമൂഹികമായും മതപരവുമായ വളർച്ചയ്ക്ക് സെൻസസ് കണക്കുകൾ എങ്ങനെ ഉപകാരപ്പെട്ടുവെന്ന് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്.
ഓസ്ട്രേലിയയിൽ 37 വർഷമായിട്ടുണ്ട്, 5 വർഷം കൂടുമ്പോഴാണ്, അതിനെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ആദ്യം മുതൽ. അതായത് നമ്മളുടെ കമ്മ്യൂണിറ്റി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞാനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകളെ ഉള്ളായിരുന്നു, അന്യോന്യം എല്ലാവരും പരസ്പരം അറിയാവുന്ന വിധത്തിൽ ആളുകളെ ഉള്ളായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് അധികമായിരിക്കുകയാണ്. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മുടെ ജനങ്ങൾ പല കമ്മ്യൂണിറ്റി, നമ്മുടെ ഞാൻ റിലീജിയനോ അല്ലെങ്കിൽ വേറെ ഒന്നിനെ പരാമർശിക്കുന്നില്ല, പക്ഷെ നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഇത്രയും ഈ ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് പറയും, നമുക്കും നേടിയെടുക്കാവുന്ന പല അവകാശങ്ങളുണ്ട്, ഫ്യൂച്ചറിൽ നേടാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ജനങ്ങളുടെ നിരക്ക് അല്ലെങ്കിൽ അളവനുസരിച്ച് അവർക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിനാണെങ്കിലും ഫ്യൂച്ചറിലുള്ള ജോലി സാധ്യതകളുടെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും ഇത് ചെയ്യാൻ പറ്റും. അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരിൽ നിന്ന് ജനറൽ ഞാനൊരു അഹങ്കാരം പറയല്ല, എല്ലാവരും കുറച്ച് പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നമ്മുടെ ആളുകൾ കൂടുതലും ഇവിടെ വരുന്നവരും എല്ലാം. പിന്നെ അതൊക്കെ നോക്കുമ്പോൾ അവർക്ക് പറ്റിയതായ ജോലികളും പുതിയ ഡെവലപ്മെന്റ് വരുമ്പോഴത്തുള്ള അതിനുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ സെൻസസ്. നമ്മൾ എന്നുവെച്ചാൽ ഗവൺമെന്റ് ഒരു കണക്കുണ്ടാവും, എന്നാ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ന നമ്മൾ എഴുതും, അതിൽ എഴുതുന്നുണ്ട്, റിലീജിയൻ എഴുതുന്നുണ്ട്, എല്ലാം എഴുതുന്നുണ്ട് ഇതില്. പക്ഷെ അതും നമ്മൾ കാണിക്കണം. അപ്പൊ അവരതെല്ലാം വെച്ചാൽ കണക്ക് നോക്കുന്നത്, അതായത് റിലീജിയൻ നോക്കുമ്പോഴത്തേക്കിന് അപ്പം ഇത് അറിഞ്ഞിരിക്കുന്നതല്ലേ അവർക്ക് ഗവൺമെന്റിന് ഫ്യൂച്ചറിൽ ഇവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യണമെന്ന് വരികിൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ സെൻസസിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എന്റെ ശരിയായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഇപ്പം നമ്മുടെ ഇത് തന്നെ നോക്കണം, ഇപ്പൊ ഫോർ റിലീജിയൻ വൈസ്, ഇപ്പൊ പണ്ട് വരുമ്പോൾ ഇവിടെ ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു പ്രത്യേകിച്ച് ഇതൊരു ക്രിസ്ത്യൻ കൺട്രി എന്നാണ് കണക്ക് കൂട്ടല്. പക്ഷെ ഇന്നിപ്പം എല്ലാ റിലീജിയൻസും ഉണ്ട് ഇവിടെ, അവർക്ക് പറ്റുന്ന വിധത്തിലുള്ള ഗവൺമെന്റ് ഇന്ന് കൗൺസിലിനെ അപ്രൂവൽ തരുന്നുണ്ട്, അതുപോലെ തന്നെ അതിനുള്ള ഗ്രാന്റ് തരുന്നുണ്ട്. ഈ ഗ്രാന്റ് കൊടുക്കുന്ന എന്തിനാ, എല്ലാം ഈ സമൂഹത്തെ സന്തോഷിപ്പിക്കാനും അതിന്റെ ആവശ്യത്തിനുണ്ട്. അത് വേണം, അത് അവർ ചെയ്യും. നല്ല ഭരണാധികാരികളാണ്, അവർ വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ചെയ്യും എന്നുള്ളതാണ് എന്റെ ഒരു ഇത് ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചോണ്ടുള്ള എന്റെ അഭിപ്രായം. ഞാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. പുതിയ പള്ളി വന്നതിനൊക്കെ ഗവൺമെന്റിന്റെ ഗ്രാന്റ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പുതിയ പള്ളി പണിയുന്നതിന് ഇനി ഫർദർ ഡെവലപ്മെന്റ്, അതിന്റെ ഹാള് കാര്യങ്ങൾ ഇതൊക്കെ ഗവൺമെന്റ് നമ്മളെ നമ്മുടെ സ്ട്രെങ്ത് കാണുമ്പോഴാണ് ഈ ഗവൺമെന്റ് ചെയ്യത്തുള്ളൂ, അല്ല ചെയ്യത്തില്ല.
അതുപോലെ ഭാഷാപരവും പ്രാദേശികവുമായ പ്രവർത്തനങ്ങൾക്കായി ഓരോ അസോസിയേഷനുകൾക്കും സർക്കാർ ഫണ്ടുകൾ ലഭിക്കാറുണ്ടെന്നും മാത്യൂസ് ചൂണ്ടിക്കാട്ടുന്നു.
ഈ അസോസിയേഷൻസിനൊക്കെ രജിസ്റ്റേർഡ് അസോസിയേഷനൊക്കെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹാൾ ഹയർ ചെയ്യാനായിട്ടുള്ളതും മറ്റുള്ള ഹെൽപ്പുകളും, ഈവൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അവർക്കൊരു ബിൽഡിംഗ് കെട്ടാനുള്ള ഇതും, അത് നമ്മുടെ സ്ട്രെങ്തും ഇതനുസരിച്ചിരിക്കും. അതെ, തമിഴ് അസോസിയേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. തമിഴ് അസോസിയേഷൻ തന്നെ ശ്രീലങ്കനും മറ്റേ ഇന്ത്യൻ അസോസിയേഷൻ ചേർന്ന് അവർക്ക് ശരിക്കും തേണ്ടി സ്റ്റഡ് റോഡിൽ കുറച്ച് ആ സ്ഥലത്തിന്റെ അവിടെ ശരിക്കും ഒരു വലിയ ബിൽഡിംഗ് അവർ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഗവൺമെന്റിന്റെ എയ്ഡ്സോടുകൂടി ചെയ്തേക്കുന്നതാണത്. നമുക്ക് ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. എന്നൊക്കെ ഓരോ വർഷങ്ങളും ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് എല്ലാ വർഷവും ഹാൾ ഹയർ ചെയ്യുകയാണെങ്കിൽ ഹാളിന്റെ പൈസ, ഹാൾ ഹയർ ചെയ്താണല്ലോ നമ്മൾ ഓണം അതേമാതിരി ആഘോഷങ്ങൾ നടത്തുന്നത്. പിന്നെ ഗവൺമെന്റ് പൈസ തരും, പിന്നെ ചെറിയ ഗ്രാന്റുകളൊക്കെ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയില്ല, അവര് പോകുന്നുണ്ട്. ആളുകൾക്ക് മാക്സിമം കിട്ടാവുന്നൊക്കെ അവര് വാങ്ങിക്കുന്നു, വാങ്ങിച്ച് ചെയ്യുന്നുണ്ട്.
ഓരോരുത്തരുടെയും സ്വത്വം അടയാളപ്പെടുത്താനുള്ള ഒരവസരം കൂടിയാണ് സെൻസസുകൾ എന്ന് അഭിപ്രായപ്പെടുകയാണ് മെൽബണിൽ നിന്നുള്ള നിഭാഷ് ശ്രീധരൻ.
അതായത് ബേസിക്കലി ഇപ്പം ഒരു കൾച്ചറൽ ആൻഡ് എത്നിക് വൈവിധ്യത അഥവാ ഈ നാനാത്വം നിർണ്ണയിക്കുക എന്ന സെൻസസിന്റെ പ്രത്യേകതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമിഗ്രന്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നു. അത് നമ്മുടെ ഒരു പ്രാഥമികമായ ചുമതല കൂടിയാണ്. അപ്പൊ നമ്മളൊരു കുടിയേറ്റക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു സ്വത്വം ഇവിടെ അടയാളപ്പെടുത്തുക എന്നത് കൂടി ഉണ്ടല്ലോ. നമ്മുടെ നിയമവും മറ്റ് താമസിക്കുന്ന രാജ്യത്തെ എല്ലാ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോഴും നമ്മുടെ ഒരു സ്വത്വം എന്നുള്ള രീതിയിൽ ഭാഷാപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നമ്മൾ അതിന്റെ ഇഴുകി ചേർന്ന് പോകുമ്പോഴും ഈ ഒരു അടയാളപ്പെടുത്തൽ ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കുഞ്ഞ് സംസ്ഥാനത്തിലെ ജനസമൂഹം എന്ന രീതിയിൽ നമ്മൾ ഓസ്ട്രേലിയ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എന്തൊക്കെ തൊഴിൽ ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം ഇവിടുത്തെ ഒരു രാജ്യത്തിന് രാജ്യത്തിന്റെ സംസ്കാരത്തിന് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഒക്കെ നമ്മുടെ ഇൻപുട്ട് എന്താണ് എന്നൊക്കെ അടയാളപ്പെടുത്തുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു ഒരു വശമാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചുമതല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നേരത്തെ നമ്മൾ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗ്രാന്റുകളുടെയൊക്കെ കാര്യം പറയുമ്പോൾ, ഞങ്ങൾ ഇവിടെ വിക്ടോറിയയിൽ തൂലിക സാഹിത്യ വൈദി എന്ന പേരിൽ മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്ക് എഴുത്ത് വായന ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഈ കമ്മ്യൂണിറ്റി ഫണ്ടിങ്ങിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത്തരം ഒരു പരിപാടി നടത്തുന്നു എന്ന് നമ്മൾക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് അത് പരിഗണിക്കപ്പെടുന്നത് ഈ പ്രദേശത്ത് ഇത്ര മലയാളികളുണ്ട്, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു സാഹിത്യപരമായ താല്പര്യമുള്ളത് കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം എന്ന് ഡാറ്റയുടെ അടിസ്ഥാനത്തിലും കൂടി അവിടെ അംഗീകാരം കിട്ടുകയാണ്.
അടിസ്ഥാന സൗകര്യ വികസനം മുതൽ സ്കൂളുകളിൽ മലയാള ഭാഷാ പഠനം വരെയുള്ള കാര്യങ്ങൾ സാധ്യമാകുന്നത് സെൻസസിലെ കണക്കുകൾ പ്രകാരമാണെന്നും നിഭാഷ് കൂട്ടിച്ചേർത്തു.
ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യുന്നതാണ് ഒരു പൊതു ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ഒരു പ്രദേശത്തുള്ള റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ ആശുപത്രികൾ ഇതൊക്കെ എങ്ങനെ ആനുപാതികമാണോ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പ്രായമായ ഉദാഹരണത്തിന് പ്രായമായവരുടെ എണ്ണത്തിനനുസരിച്ചുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ, കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചുള്ള സ്കൂളുകളുണ്ടോ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നവർക്ക് അനുസരിച്ചിട്ടുള്ള ബസ് അല്ലെങ്കിൽ മറ്റു ഗതാഗത സംവിധാനങ്ങളുണ്ടോ തുടങ്ങിയവ എല്ലാം ഒരു സർക്കാർ, സ്റ്റേറ്റ് ആണെങ്കിലോ ഫെഡറൽ ഗവൺമെന്റോ തീരുമാനിക്കുന്നത് ഈ സെൻസസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഞാന് 2004 ഓസ്ട്രേലിയ വന്നത്. അപ്പൊ അതിനുശേഷമുള്ള എല്ലാ സെൻസസിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം അത്ര ഒക്കെ അറിയില്ലായിരുന്നു. പിന്നീടാണ് നമുക്ക് വിക്ടോറിയയിൽ ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജസിന്റെ കൂട്ടത്തിൽ മലയാളം ഉൾപ്പെടുത്തുകയും അത് പിന്നീട് VC വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് അതായത് വെറ്റിന്റെ കീഴിൽ VC പരിഗണിക്കുന്ന ഒരു ഭാഷയായിട്ട് മലയാളത്തെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു സാധ്യതയും പലരും കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനുവേണ്ടി പലരും പ്രവർത്തിക്കുകയും ഇപ്പം എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയില് 8R സ്കോറിലേക്ക് ഇയർ 12 8R സ്കോറിലേക്ക് പരിഗണിക്കുന്ന ഒരു ഭാഷയായിട്ട് മലയാളം മാറിയിട്ടുണ്ട്. എൻ്റെ മകനടക്കമുള്ളവർ VC മലയാളം സ്റ്റുഡൻ്റ് ആണ്. ഇത് നമുക്ക് സാധ്യമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും സെക്കൻഡ് ജനറേഷൻ ആണെങ്കിലും വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്ന ചോദ്യത്തിന് മലയാളം എന്ന് അടയാളപ്പെടുത്തുകയും അതുവഴി ആ ഭാഷ സംസാരിക്കുന്നവർക്കുള്ള ആവശ്യങ്ങൾ, ഭാഷാപരമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് അല്ലെങ്കിൽ സർക്കാരുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും കൊണ്ടുകൂടിയാണ്.
പ്രിയ ശ്രോതാക്കളെ, സെൻസസുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും അതുമൂലം സമൂഹത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്നും വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന ചില മലയാളികൾ പങ്കുവെക്കുന്നതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾ മലയാളത്തിൽ അറിയാൻ SBS മലയാളം പോഡ്കാസ്റ്റ് പിന്തുടരുക. അതിനായി SBS ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യുക. അതുമല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്. സെൻസസുമായി ബന്ധപ്പെട്ട ഈ പോഡ്കാസ്റ്റ് SBS മലയാളത്തിൽ അവതരിപ്പിച്ചത് നവ്യ വിശ്വനാഥ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.